96.7 FM,
a part of the Arabian Radio Network.
വീട്ടിൽ ഡംബെല്ലുകൾ കുറഞ്ഞത് കൊണ്ടാകണം ഷാബു എന്നൊരു പുസ്തകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷാബു ഇപ്പൊ രാവിലെ ഞാൻ നോക്കിയപ്പോ ഷാബുന് ഭയങ്കര ബൈസെപ്സ് ഒക്കെ ഷാബു എന്ന് പറഞ്ഞപ്പോ ഷാബു ഇന്നത്തെ ബുക്ക് റിവ്യൂ അല്ലേ, ബുക്കിന്റെ കാര്യം ബുക്കിന്റെ കനം ഒന്ന്
നോക്കിയാൽ മൂന്നാല് മാസം മുമ്പ് സൺലൈറ്റൻ ജോണിന് കൊടുത്ത് ജോൺ ഡംബലായിട്ടും തലേണയായിട്ടും ഉപയോഗിച്ചു. അതിനുശേഷം ജോണിന്റെ തലയെടുക്കാൻ പറ്റാതായി. പിന്നെ എനിക്ക് തന്നു ഒരു നാല് മാസം കയ്യിൽ വെച്ചിരുന്നാൽ സ്വാഭാവികമായിട്ടും ഡംബല് മാത്രമല്ല
ഡംബൽ
എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിന് ഇതൊരു സിമ്പിളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് അത്യാവശ്യം നല്ല കനവും ഉള്ളത്.
അപ്പൊ ഇന്നത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറേണ്ട കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറണമെന്ന് പറയുമ്പോൾ പണ്ടുകാലത്ത് നമ്മൾ പറഞ്ഞു കേട്ട കഥകൾ പിന്നീട് പറഞ്ഞു തരാൻ നമുക്ക് ആളില്ലാതായി, കേൾക്കാൻ സമയമില്ലാതായി. അപ്പൊ പിന്നെ പുസ്തകത്തിലേക്ക് വന്നു. പിന്നീട് നമുക്ക് മലയാളം വായിക്കാൻ അറിയാതായി. അപ്പൊ പിന്നെ നമുക്ക് ആ കഥകൾ കേൾക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കണം. അപ്പൊ അങ്ങനെ അറിയേണ്ട കഥകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇത് ഐതിഹ്യമാലയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടേതാണെന്ന്. അല്ല, ഇത് വടക്കൻ ഐതിഹ്യമാലയാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് അശ്വിൻ കുമാറാണ്. ദുബായിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്നാണ് ഇതിന്റെ പേര്. ഇത് യഥാർത്ഥത്തിൽ വാണിദാസ് ഇളയാവൂർ എഴുതിയ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പി വി ഗംഗാധരൻ നമ്പ്യാർ എന്നാണ്. 1935 ജൂൺ 4 കണ്ണൂർ ജില്ലയിലെ ഇളയാവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച പി വി ഗംഗാധരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് വാണിദാസ് ഇളയാവൂർ. 36 വർഷത്തെ അധ്യാപനത്തിന് ശേഷം കൂടാളി ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് വിശിഷ്ട അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. രചനയിൽ ഒരു അനുശീലനം എന്ന പ്രബന്ധത്തിന് NCERTയുടെയും ഏകക ബോധിനി എന്ന ഗ്രന്ഥത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെയും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗം, ഒരു കല, തീർത്ഥപ്രയാണം തുടങ്ങി 20+ ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വടക്കൻ ഐതിഹ്യമാല, ആ വടക്കൻ ഐതിഹ്യമാലയാണ് അശ്വിൻ കുമാർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. DC ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറേണ്ട കൃതിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടും പുറത്ത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഇടങ്ങളിലോ ഒക്കെ ചില കസ്റ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കറിയില്ല ഈ ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായി. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ പറയുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം വടക്കൻ മലബാറിലുള്ള കണ്ണൂരിലുള്ള ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു ആചാരം നടക്കുന്നുണ്ട്. അവിടെ മുറത്തിലാണ് ഈ സദ്യ ഒരുക്കുമ്പോൾ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നത്. അവിടെ ഇപ്പോഴും മത്തൻ പച്ചടി ആ സദ്യയോടൊപ്പം വിളമ്പുന്ന ഒരു കറിയാണ്. അപ്പം മുറത്തിൽ ചോറ് കൊടുക്കുക, മത്തൻ പച്ചടി എന്ന് പറയുന്നത് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒരു കറിയുമാണ്. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ശീലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കഥയുണ്ടാവും. അതൊരു മിത്തായിരിക്കും, ഒരു ഐതിഹ്യമായിരിക്കും. അപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു ഫാക്റ്റായിട്ട് ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കുന്നതാവാം. ചില ക്ഷേത്രങ്ങളിലെയോ ചില വിശ്വാസങ്ങളിലെയോ ഒക്കെ ഫാക്റ്റുകൾക്ക് ഒരു മിത്ത് എന്നോ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ ചെറുകുന്ന ക്ഷേത്രത്തില് അവിടെ വാഴയില നിർബന്ധമാണ്. അപ്പൊ ഈ വാഴയിലയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ആചാരവും ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടായി? അപ്പൊ ഈ മിത്തുകൾ ഈ കഥകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളൊക്കെയാണ് വാണിദാസ് ഇളയാവൂര് വടക്കൻ ഐതിഹ്യമാലയിൽ എഴുതിയിട്ടുള്ളത്. അതിനെയാണ് അശ്വിൻ കുമാർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അശ്വിൻ കുമാറിനോട് തന്നെ ചോദിക്കാം, കാരണം ഇങ്ങനെ ഒരാളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവണല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിറന്നാളിന് ഈ വടക്കൻ ഐതിഹ്യമാല സമ്മാനമായിട്ട് കൊടുത്തു. കുട്ടിക്കാലത്ത് അച്ഛനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഐതിഹ്യമാലയുടെ കഥകൾ മനസ്സിലുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോ ഉണ്ടായ ഒരു സന്തോഷം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്.
ഞാൻ ആക്ച്വലി ഒറിജിനലി ഞാൻ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് ചോദിക്കേണ്ട, വർഷങ്ങളായിട്ടുള്ളൊരു അതൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെയാണത് കുറെ പേര് അതിന്റെ ഭാഗങ്ങളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ബർത്ത്ഡേക്ക് എന്റെ അമ്മ ഈ വടക്കൻ ഐതിഹ്യമാലയുടെ ഒരു കോപ്പി എവിടുന്നോ കിട്ടിയിട്ട് എനിക്കത് ഗിഫ്റ്റ് ചെയ്തു. അത് വായിച്ചപ്പം വളരെ ഇത് ഒട്ടും അറിയാത്ത പല കഥകളും, ഒന്ന് രണ്ട് കഥകൾ കൊട്ടാരത്തിൽ ശങ്കരുടെ ഐതിഹ്യമാലയിലുള്ള കഥകളാണ്, ബാക്കി എല്ലാം 99% വാസ് ടോട്ടലി അണ്ണോൺ. ഐ മീൻ ഒന്ന് രണ്ട് കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൈ ഫാദർ യൂസ്ഡ് ടു ടെൽ മീ വൺ ഓഫ് ദ സ്റ്റോറീസ്, അല്ലാതെ ഇതിനെപ്പറ്റി വായിച്ചിട്ട് ഒരു അറിവില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇതൊന്നും ചെയ്യാം. ഫോർച്ചുനേറ്റ്ലി ഇതിന്റെ വാണിദാസ് എളയാവൂർ വാണിദാസ് മാഷ് ഇപ്പോഴും ഉള്ള സ്ഥിതിക്ക് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന് വളരെ താല്പര്യമായിട്ട് തോന്നിയത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡിസി ബുക്സും വളരെ വളരെ ഇൻട്രസ്റ്റോടെ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഇത് ഉണ്ടായത്, കോമ്പിനേഷൻ ഓഫ് പല പല കാര്യങ്ങളും ചേർന്ന് നടന്നൊരു സംഭവം.
ഇതില് തീർച്ചയായിട്ടും 132 ഇതുപോലുള്ള ഐതിഹ്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കൽ ബീവിയെ കുറിച്ചുണ്ട്, പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ചുണ്ട്, തച്ചോളി ഉദയനൻ, മുച്ചിലോട്ട് ഭഗവതി, കതിവന്നൂർ വീരൻ, ഇങ്ങനെ കേരളമുള്ള കാലത്തോളം ഓർമ്മിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിപ്പം ഒടിയൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ പണ്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകുന്നു. അതിനകത്ത് മിത്തും എല്ലാം കൂടെ കൂടി ചേർന്നത് തന്നെയാണ് ഫാക്ട്. അതൊരു കുടുംബം അനുശീലമായി കൊണ്ടുപോയിരുന്നതാണോ? ചില തെയ്യം കഥാപാത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നതിന് അതിന് പിന്നിലെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ഈ ഐതിഹ്യങ്ങളുടെ പിറകെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും തുടർന്നു വരുന്ന ഒരു ശീലം. അപ്പം ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ അടുത്തിടെ നമ്മുടെ വിരമിച്ച DGP അദ്ദേഹത്തിന്റെ ഒരു വാട്സപ്പിലൂടെയാണ് ഈ ഒരു കഥ പ്രചരിക്കുന്നത്. അവിടുത്തെ വിഗ്രഹത്തെ കള്ളന്മാർ എത്ര പ്രാവശ്യം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അതിന് സാധിച്ചിരുന്നില്ല. ഇവരെങ്ങനെ ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവസാനം തിരികെ അവിടെ തന്നെ കൊണ്ടുവെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞൊരു വാട്സപ്പിലൂടെ നിന്നൊക്കെ നമ്മൾ കേട്ടൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചില ഇത് പരക്കെയുള്ള വിശ്വാസമാണ്, ആ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞു 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 പറഞ്ഞ് ആ മിത്ത് അവിടുത്തെ ഒരു വിശ്വാസമായി മാറിയതാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചില കഥകൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്?
ഈ ഇടയ്ക്കാണ് ഞാൻ മറ്റേ പഴയ DGP ഉണ്ടല്ലോ, റിട്ടയർഡ് DGP മിസ്റ്റർ അലക്സാണ്ടർ ജേക്കബ്, അദ്ദേഹത്തിന്റെ ഒരു വാട്സ്ആപ്പ് ക്ലിപ്പിംഗ് ആരോ അയച്ചു തന്നിരുന്നു മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനെ പറ്റിയിട്ട്. ആ പെർട്ടിക്കുലർ എപ്പിസോഡ് ഈ ബുക്കിൽ ലോറൻ ലെജൻസിലും വടക്കൻ ഐതിഹ്യമാലയിലും ഇല്ലെങ്കിലും ഞാൻ കോയിൻസിഡന്റ്ലി ഈ ബുക്കിന്റെ അതേ സമയത്ത് തന്നെയാണ് ആ കഥയും കേൾക്കുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ കളവ് പോകുന്നതും 3 തവണ കളവ് പോകുന്നതും ഇനോ മിറാക്കുലസ്ലി അത് തിരിച്ചു കിട്ടുന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു കഥകൾ. അതേപോലെ തൃച്ചംബരത്തെ ആനയുടെ ഒരു ഇതുണ്ട്, തൃച്ചംബരത്തെ ഡേറ്റി ആനയോട് വളരെ അവേഴ്ഷനുള്ള ഒരു ഡേറ്റിയാണ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ബുക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിന്റെ ചെറുകുന്ന് അമ്പലത്തിലെ ഐ ഹാഡ് ദ ഫോർച്യൂൺ ഇതിനൊക്കെ ശേഷം ചെറുകുന്ന് അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ഉച്ചക്കത്തെ ഊണ് കഴിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇതിലെ പല സ്ഥലങ്ങളും പല അമ്പലങ്ങളും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വളഭൻ കോട്ട ഞാൻ അന്വേഷിച്ചു പോയി, അതിന്റെ ഒരു തരി പോലും ഇപ്പില്ല ബാക്കി. അപ്പോ ഐ ട്രൈഡ് കുറെയൊക്കെ ഇതിന്റെ കഥകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കി, പക്ഷെ നമ്മുടെ ഈ എസ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ റിട്ടേൺ റെക്കോർഡ്സിൽ ഒരു പണ്ടൊരു ഒരു വലിയൊരു താല്പര്യം ഇല്ലായിരുന്നല്ലോ. കൂടുതലും ഇങ്ങനെ ഓറൽ ഹിസ്റ്ററി പാസ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അപ്പൊ എവിടെയോ ഒരു ജേം ഓഫ് ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനെ ഓരോ തവണ ഓരോ ജനറേഷൻ പറഞ്ഞു വരുമ്പോഴേക്കും അത് ഫാന്റാസ്റ്റിക് ആയിട്ട് അങ്ങോട്ട് മാറുകയാണ്. അൺബിലീവബിളി ഇൻക്രെഡിബിൾ, യു നോ, ഹീറോസ് ഫ്ലൈങ് ത്രൂ ദി എയർ, ഈ ചൈനീസ് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ബട്ട് ഐ തിങ്ക് അറ്റ് ദ കോർ ഓഫ് ഇറ്റ് കുറച്ചൊരു ദ മസ്റ്റ് ഹാവ് ബീൻ സം ജെന്യുവിൻ ഫാക്ട് സംതിങ്. യു നോ, ഫോർ എക്സാമ്പിൾ പല അമ്പലങ്ങളും, മലബാറിലെ പല അമ്പലങ്ങളും അടുത്തുള്ള പള്ളികളുമായിട്ട് വളരെ വളരെ ക്ലോസ് ബന്ധങ്ങളാണ് ഉത്സവത്തിനും ചടങ്ങുകൾക്കും. അതൊക്കെ കുറെ ഇൻസ്റ്റൻസസ് ഞാൻ ലോറൻ ലെജൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഐ തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ്, യു നോ, ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈ ഫാക്ട് എന്ന് പറയുന്നത് മിത്ത് ആവുകയാണ്. കുറെയൊക്കെ ഇൻ ദ ടെല്ലിംഗ് ഇറ്റ് ബിക്കംസ് വെരി വെരി എംബ്രോയിഡേർഡ്.
നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഐതിഹ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു ലോജിക് ഉണ്ടാവില്ല, ഒരു യുക്തിയില്ലാത്ത കഥകളാണ്. ഇപ്പോ ഉദാഹരണത്തിന് ദേവി വരുന്നു, വിശപ്പ് കൊണ്ട് അവിടെയുള്ള ഒരു വീട്ടിൽ കയറുന്നു, ഭക്ഷണം ചോദിക്കുന്നു. അപ്പൊ അവർക്ക് വേണ്ടി പോലുമുള്ള ഭക്ഷണം അടുക്കളയിൽ ഇല്ല. അപ്പം വിശന്ന് വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പൊ അകത്ത് പോയി വളരെ വിഷമിച്ച് തിരിച്ചു വരുന്നു, അവർക്കുണ്ടായിരുന്ന ഭക്ഷണമാണ് പിന്നീട് ഈ വരുന്ന അതിഥിക്ക് കൊടുക്കുന്നത്. അന്ന് അവർ പട്ടിണി കിടക്കേണ്ടതാണ്, പക്ഷെ ഇവര് കഴിച്ചതിന് ശേഷം ഇവര് സുഖമായി ഉറങ്ങിയൊക്കെ തിരിച്ചു പോകുമ്പോ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ നിറയെ ഭക്ഷണം ഇരിക്കുന്നു. അപ്പൊ ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വീടാണ്. പിന്നീട് ആ വീട്ടുകാർക്ക് തന്നെയാണ് നിരന്തരം ആ ക്ഷേത്രത്തിൽ ഇതുപോലെ സദ്യ നടത്താനുള്ള ഒരു അവകാശം കൊടുക്കുന്നത്. അതായത് എത്ര 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 കൊടുത്താലും ഒരിക്കലും തീരാത്തത്ര ഭക്ഷണം ഇവര് വെച്ചു വിളമ്പി. അപ്പൊ ആ ഒരു കുടുംബക്കാർക്ക് മാത്രമുള്ള ഒരു ശീലമാണത്, ഇപ്പോഴും തുടർന്ന് പോകുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ലോജിക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, അതെങ്ങനെ സംഭവിക്കുന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇങ്ങനൊരു വിശ്വാസം ആ കുടുംബത്തിന് എങ്ങനെ ഇത് ശീലിച്ചു പോകാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ. അപ്പം യുക്തിയില്ലാത്ത കഥകളായിരിക്കും, ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കും.
ബുക്കിലൊരു കഥയുണ്ട്, ചെറുകുന്ന് അമ്പലത്തിൽ പണ്ട് ഉച്ചയ്ക്ക് സദ്യക്ക് വാഴയില മുറിച്ചുകൊണ്ടിരുന്ന ഒരാള്, ഒരു നാട്ടുപ്രമാണി അദ്ദേഹത്തിന്റെ പറമ്പിൽ കയറി വാഴയില വെട്ടി എന്നുള്ള ദേഷ്യത്തില് ഇയാളെ കൊല്ലുന്നതും, അയാള് ഈ ഡെഡ് ബോഡി ഈ എലയും കൊണ്ട് അമ്പലത്തിൽ പോയി അവിടെ വെച്ചിട്ട് മരിച്ചു വീഴുന്നതും ഒരു കഥയുണ്ട്. ഇത് ഞാൻ എന്റെ മുമ്പിൽ വെച്ച് കണ്ടു. അത് ഇപ്പോഴും ആ ഫാമിലിയുടെ ഡിസെൻഡൻസിനെ ഉച്ചയ്ക്ക് ശേഷം അവര് വിളിച്ച് ഉച്ചയ്ക്ക് ഊണിന് ഇറങ്ങി ചോദിക്കും, പൂജാരിയും ചോദിക്കും, രാത്രിയും ചോദിക്കും. ആൻഡ് ഈ ഫാമിലിക്ക് ഇപ്പോഴും ഈ ഇല വെട്ടുന്ന അവർക്ക് ദേ സ്റ്റിൽ ഹാവ് ദ റൈറ്റ്സ് ആൻഡ് ഇപ്പോഴും അമ്പലത്തിൽ അവിടുന്ന് ദേ ഗെറ്റ് സം കൈൻഡ് ഓഫ് ഓണററിയം ഓർ പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദേ സ്റ്റിൽ ഗെറ്റ് സം കൈൻഡ് ഓഫ് ക്യാഷ് പേയ്മെന്റ്. ആൻഡ് അവരെ ആ ഫാമിലിയുടെ ആളെ റെപ്രസെന്റേറ്റീവ് വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അവിടുത്തെ ചിറക്കൽ വലിയതമ്പുരാൻ വിളിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഓരോ ഉത്സവ കാലത്തും. അപ്പൊ ദേ ഹാസ് ബീൻ സം ഇൻസിഡന്റ് സംവെയർ ഇൻ ദ പാസ്റ്റ്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും.
വാണിദാസ് ഇളയാവൂർ തന്നെ അദ്ദേഹത്തിന്റെ കൃതി പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും എന്റെ കഥയല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്, ഭാവനയൊന്നും അല്ല, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു
ജനറേഷൻസ് ആയിട്ട്
കൈമാറി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്.
അതെ. അപ്പൊ ഈ ഇങ്ങനെ വിശ്വാസമുള്ളവർ, ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ശീലിച്ചു പോകുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ തലമുറകളിലൂടെ കടന്നുപോയിട്ടില്ല, ഇതിന്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ കേരളത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് സഞ്ചാരികളുണ്ട്, ഇബ്നു ബത്തൂത്ത് അടക്കമുള്ളവർ, അവരുടെയൊക്കെ പല പല രേഖകളുമുണ്ട്, അതൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്ന നമ്മുടെ നാടിന്റെ പ്രത്യേകതകൾ ഈ കഥകളോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് നോർത്ത് മലബാറിന്റെ ഒരു പ്രത്യേകത. ഇത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. വാണിദാസ് ഇളയാവൂരിന്റെ വടക്കൻ ഐതിഹ്യമാലയുടെ ട്രാൻസ്ലേഷനാണ് എഴുതിയത് അശ്വിൻ കുമാർ.